രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 18 അധ്യായത്തിന്റെ 33 വാക്യം ആദ്യമായിട്ടൊന്ന് വായിക്കാം. 38 ഉടനെ ദൈവത്തിന് സ്തോത്രം. ഈ വേദഭാഗം വായിക്കുവാൻ കാരണം, കഴിഞ്ഞ രാത്രി ഞാൻ ദൈവസന്നിധിയിലായിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ആധാരമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഒക്കെ ഒന്ന് ചിന്തിപ്പാൻ തുടങ്ങിയായിരുന്നു. നമുക്കറിയാം, ദൈവത്തിന്റെ ദാസനായ ഏലിയാവ് ശക്തമായ ഒരു പരീക്ഷണ ഘട്ടത്തിലായിരിക്കുകയാണ്. അവൻ ഇസ്രായേലിന്റെ നടുവിൽ പിന്മാറ്റത്തിന്റെ മുമ്പിൽ അവർക്കൊരു യഥാസ്ഥാനത്തിന് വേണ്ടി വാഞ്ചിച്ചുകൊണ്ട് അവൻ ശക്തമായി പറഞ്ഞു, ദൈവം ആരാണെന്നൊന്ന് വെളിപ്പെടും. ഇന്ന് മകർക്കാലം ദൈവമക്കളുടെ ഹൃദയത്തിലും ഒരു പ്രേരണ ഉണ്ടാകട്ടെ, ഈ ദേശത്ത് സാക്ഷാൽ ദൈവം ഒന്ന് വെളിപ്പെട്ടേ മതിയാകുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ പരീക്ഷണത്തിന് വേണ്ടി മുന്നോട്ട് കടന്നു പോകുമ്പോൾ സംഭവിച്ച വിഷയമാണ് വായിക്കുന്നത്. ഉടനെ ദൈവത്തിന്റെ തീ ഇറങ്ങി യാഗപീഠത്തെ ദഹിപ്പിക്കുവാനിടയായി തീർന്നു. അതിന് മുകളിൽ കാണുന്ന രണ്ട് സന്ദർഭങ്ങൾ ശ്രദ്ധേയമാണ്. ഒന്നാമതായി, ദൈവത്തിന്റെ ദാസനായ ഏലിയാവ് യാഗപീഠത്തെ പുതുക്കിപ്പണിതു. ദൈവത്തിന്റെ സ്തോത്രം. ദൈവം സാധിക്കണമെങ്കിൽ ഒത്തപോലെ യാഗം കഴിക്കുന്നതിലല്ല, അവരവരുടെ ഇഷ്ടത്തിൽ യാഗം കഴിക്കുന്നതിലല്ല, ദൈവഹിതത്തിനു വേണ്ടി കടന്നു വന്ന് വിശുദ്ധിയിൽ കഴിക്കുന്ന യാഗത്തിന്മേലാണ്, പ്രമാണത്തിൽ കഴിക്കുന്ന യാഗാത്രിയുടെ മേലാണ് ദൈവം പ്രസാദിപ്പാനിടയാകുന്നത്. ഹല്ലേലൂയ. കായീന്റെ വാഴക്കൊലയുടെ ശക്തിയോ, ഹല്ലേലൂയ, അവന്റേതായ വിഭവസമൃദ്ധിയിലോ സാധിക്കുന്നവനല്ല. പ്രമാണത്തിൽ കടന്നു വരുന്ന ഹാവേലിന്റെ കുഞ്ഞാടിന്റെ രക്തത്തിൽ ആഹ്ലാദിക്കുന്ന ദൈവത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ദൈവം പ്രസാദിക്കണമെങ്കിൽ ദൈവഹിതപ്രകാരം യാഗപീഠം ക്രമീകരിക്കപ്പെടണം. അവിടെ യാഗപീഠമെല്ലാം അവൻ ഒന്നാമതായി ക്രമീകരിച്ചു. പുതിയ ദിവസ ഭാഷയിൽ പറഞ്ഞാൽ പൗലോസ് എബ്രായ ലേഖനത്തിൽ പറയുന്നു, 10:22 വാക്യത്തിൽ, ദുർമനസാക്ഷി നീങ്ങിമാറ് ഹൃദയങ്ങളിൽ രക്തം തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ കഴുകപ്പെട്ടവരുമായി, ശരീരം കഴുകപ്പെട്ടവരുമായി പരമാർത്ഥ ഹൃദയത്തോടെ ദൈവസനെ ഞാൻ നിങ്ങൾ എന്തിയണം കടന്നു വരണം. ദൈവദ്രസ്തോത്രം. ഇന്ന് മുതൽക്കാലം ശുദ്ധീകരണത്തോടും പരമാർത്ഥതയോടും കടന്നു വരുവാൻ ദൈവം എന്നെ നിങ്ങളെ ഒരുക്കിയ ദൈവത്തിന്റെ സ്നേഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ഒന്നാം ഭാഗം ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ അവിടെ ആധാരമായത് ആ യാഗപീഠത്തിന്റെ ക്രമീകരണമാണ് വ്യവസ്ഥയിലേക്ക് കടന്നു വന്നാണ്. നമുക്കറിയാം, ആരാധന ആ പർവ്വതത്തിൽ നടക്കുന്നുണ്ടെങ്കിലും തീ ഇറങ്ങാറില്ല. ദൈവത്തിന്റെ സ്തോത്രം. ദൈവപ്രവൃത്തി വെളിപ്പെടാറില്ല. കാരണം ഇസ്രായേൽക്കാരന്റെ ആടിലും ആടിലുമല്ല ദൈവം സാധിക്കുന്നത്, വ്യവസ്ഥയിലുള്ള ആരാധനയിലാണ്. ഹല്ലേലൂയ. 8 കല്ലേ ഉള്ളതിൽ മതിയെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. 6 മതിയെന്നാണ് പറയുന്നത്. അങ്ങനൊന്നും ദൈവം സാധിക്കത്തില്ല. 12 അവിടെ കാണും. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുന്ന ആരാധനയിൽ ഇസ്രായേലിലെ 12 ഗോത്രങ്ങളും ദൈവസന്നിധി നിൽക്കണം. ആരാധന വ്യക്തിത്വമാണെങ്കിലും ആരാധനയിൽ എല്ലാവരും സഹകരിക്കണമെന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആരാധനക്കാരന് വേണ്ടി മഹാപുരോഹിതൻ ചുമൽക്കണ്ടത്തിലും ബാൽപ്പതക്കത്തിലും 12 രക്തക്കല്ലുകൾ വധിച്ചുകൊണ്ട് ദൈവസന്നിധി നിൽക്കുമ്പോൾ ചാക്കോച്ചൻ അവിടെ ഇല്ലെങ്കിൽ അനുഗ്രഹം അങ്ങനെ അവൻ ലഭിക്കുന്നത്. മറിയാമ്മയിലെ അങ്ങനെ അനുഗ്രഹം ലഭിക്കുന്നത്. മഹാപുരോഹിതൻ അവിടെ നിൽക്കുമ്പോൾ, ദൈവത്തിന്റെ സന്നിധി നിൽക്കുമ്പോൾ, അനുഗ്രഹത്തിന്റെ കലവറ അവൻ വാങ്ങിച്ച് അവർക്ക് വേണ്ടി മടങ്ങി വരുമ്പോൾ അവിടെ നിൽക്കുന്നവനെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് യാഗപീഠം ആരാധനയിൽ എല്ലാവരും പ്രസന്റ് ആയിരിക്കും. ഹല്ലേലൂയ. ജോലിയുള്ളവരൊഴിച്ച് ഏതായാലും ദൈവമക്കളെ ഇന്ന് മഴക്കാലം സൗകര്യമുള്ളവരെല്ലാം ആരും ആരാധന മുടക്കരുതെന്ന് പൗലോസ് പറഞ്ഞതും ഞാൻ ഉദ്ധരണത്തിൽ ഓർക്കുന്നു. സഭായോഗങ്ങളെ എന്ത് ചെയ്യരുത്? ഉപേക്ഷയായി വിചാരിക്കരുത്. അപ്പോൾ ഒന്നാം ഘട്ടം ക്രമീകരണവും വിശുദ്ധീകരണവുമായി അവിടെ ഇങ്ങനെ നടന്നു. രണ്ടാമത്തെ ഘട്ടം ഏലിയ പ്രവാചകൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ രണ്ട് പദപ്രയോഗങ്ങളാണ് ദൈവത്തിന്റെ സ്തോത്രം. അവൻ യാഗപീഠത്തിന്റെ അടുക്കൽ വന്ന് ഇങ്ങനെ പറഞ്ഞു, യഹോവയെ, ഇസ്രായേലിൽ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ ചെയ്യുന്നതൊക്കെ നിന്റെ കൽപ്പന പ്രകാരമെന്നും വെളിപ്പെട്ടു വരട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. തീ ഇറങ്ങിയില്ല. അടുത്ത വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവൻ വീണ്ടും പറയുകയാണ്. ഹല്ലേലൂയ. അവിടെ വായിക്കുന്ന 37 വാക്യം ഇറങ്ങുന്നു വായിക്കാം. യഹോവേ, എനിക്ക് ഉത്തരം അറിയണമേ. ആ നീ ദൈവം തന്നെ യഹോവേ. അവിടെ താൻ പറയുന്നത്, ദൈവമേ, യാഗപീഠം എന്തിനു വേണ്ടിയാണ്? നിന്റെ ജനത്തെ നീ ഒന്ന് മടക്കി വരുന്നതല്ലോ, ദൈവത്തിലേക്ക് മടക്കിക്കൊള്ളുന്നത് ഈ ജനം ഒന്നറിയണം. ചുരുക്കി പറഞ്ഞാൽ, ഒറ്റ വാക്യത്തിൽ, നീ ഇവിടെ പ്രവർത്തിക്കുന്നത് നിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി, നിന്റെ നാമത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, നിന്റെ മഹത്വത്തിന് വേണ്ടി നീ ഒന്ന് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഏലിയ പ്രവാചകനെ പോലെ ഇന്ന് മഴക്കാലം ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഇന്ന് മഴക്കാലം വാഞ്ചിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അല്ലേലൂയ. അവന്റെ ലക്ഷ്യമാണ് ദൈവം മാനിച്ചത്. അവന്റെ അവന്റെ ദൈവസന്നിധിയിൽ പറഞ്ഞ വാക്കുകളിൽ അവന്റെ ലക്ഷ്യം അവന്റെ ഉദ്ദേശ ശുദ്ധി സ്വർഗം വാണിപ്പാനടിയായിരുന്നു. യാഗപീഠം ഒരുക്കപ്പെടാനത് ആവശ്യമെങ്കിലും ദൈവസന്നിധിയിൽ പറയുന്ന വാക്കുകൾ, നമ്മുടെ സാക്ഷ്യങ്ങൾ, നമ്മുടെ പ്രബോധനങ്ങൾ അതിന്റെ ഉദ്ദേശ ശുദ്ധിയിൽ പ്രവർത്തിക്കുന്നതെയും ഇന്നുള്ള കാലം ജീവിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയാ. സാക്ഷ്യം കുത്തുസാക്ഷ്യമാകുവാൻ ദൈവം അനുവദിക്കുകയില്ല. ആരെയും നേരത്തെ വിച്ചിരുത്തിക്കൊണ്ട് ഉദ്ദേശിമാർക്ക് വെട്ടുവാനും വ്യവസ്ഥയില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ഉരലുണ്ടുമ്പോൾ ചിലപ്പോൾ മുറിച്ചെന്നവരും കീറിയെന്നവരും, ചിലപ്പോൾ പ്രയാസമായി തോന്നിയെന്നവരും, എന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളും, നാം ഇവിടെ കേട്ടതുപോലെ നമ്മുടെ ഗുണീകരണത്തിനാണെന്ന് കേൾക്കുവാൻ ദൈവം എന്നെയും നിങ്ങളെയും ഇന്ന് വാക്കാലം ബലപ്പെടുത്തുമാറാകട്ടെ. ഹല്ലേലൂയ. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് അവൻ പറയുകയാണ്, ഏലിയാ പ്രവാചകൻ പറയുകയാണ്, യഹോവേ നിന്റെ മഹത്വത്തിനായി നീ ചെയ്യുമാറാകണമേ ദൈവത്തിന്റെ സ്തോത്രം. ഈ ജനം അറിയേണ്ടത്, ഈ നാട്ടുകാരറിയേണ്ടത്, നീ ഞങ്ങളെ ഒന്ന് മടക്കി വരുത്തി. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും, ഈ പകൽക്കാലം എത്ര പേർക്ക് പറയാൻ കഴിയും, ദൈവമേ നാളുകളിലോ കഴിഞ്ഞ നാളുകളിലെ ഉണർവ് ഞങ്ങളൊന്ന് പ്രാപിച്ചുകൊണ്ട്, കഴിഞ്ഞ നാളുകളിലെ കൃപ ഞങ്ങളൊന്ന് പ്രാപിച്ചുകൊണ്ട് ഞങ്ങൾ ശക്തിപ്പെട്ട് ഈ ദേശത്തന്നെ ആത്മാക്കളത് കണ്ട് കടന്നു വരുവാനുള്ളതും ഞങ്ങളുടെ അവസ്ഥകളെ ഒന്ന് മാറ്റണമല്ലോ. ആത്മീയമായി ആത്മീയമായി അഭിവൃദ്ധിക്ക് വേണ്ടി ഇന്ന് മഴക്കാലം പ്രസ്താവിക്കുവാൻ, ഇന്ന് മഴക്കാലം ആഗ്രഹിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുവാനാകട്ടെ. ഹല്ലേലൂയ. നമ്മുടെ നല്ല ലക്ഷ്യങ്ങളെയാണ് ദൈവം മാനിക്കുന്ന ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, രൂത്ത് ഇസ്രായേലിലേക്ക് പോയത് ഞാൻ പലപ്പോഴും സന്തോഷിക്കാറുണ്ട്. നവോമി പറഞ്ഞൊരു പദപ്രയോഗം എനിക്ക് ഞാൻ ഓർക്കും, കുഞ്ഞെ നീ എൻ്റെ കൂടെ വരരുത്, നീ എൻ്റെ കൂടെ വന്നാൽ നിനക്കൊരു വിവാഹം നടക്കുകയില്ല, കാരണം 10 തലമുറ വരെ നിങ്ങൾ ദൈവസന്നിധി കടന്നു വരുമെന്ന് ശാപമുള്ളപ്പോൾ ഒരിക്കലും മോവാബ്യരെയും അമോര്യരെയും വിവാഹം കഴിക്കുവാൻ ഇസ്രായേൽക്കാരൻ താല്പര്യപ്പെടുത്തില്ല. എന്നാൽ ലൂത്ത് പറഞ്ഞ പദപ്രയോഗം ഓർക്കണം, എന്റെ അമ്മേ വിവാഹമല്ല എനിക്ക് വലിയ വിഷയം, നിന്റെ ദൈവത്തെ എനിക്ക് ആരാധിക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവൾ വിവാഹം വേണ്ട എന്ന് പറഞ്ഞാൽ ബന്ധുക്കോശ് വന്നേ, പക്ഷെ ആദ്യം ദൈവം അവൾക്ക് ഒരുക്കുക എന്തോ വിവാഹം. ഹല്ലേലൂയ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, എന്റെ നാമനിമിത്തം അപ്പനെയോ അമ്മയോ ഭാര്യയോ ഭർത്താവിനെയോ മകനെയോ മകളെയോ ഉപേക്ഷിക്കുന്നവന് ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിൽ ഞാൻ നിത്യതയെ ഒരുക്കുമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദത്തത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അല്ലേലൂയ. വിവാഹം നടക്കാൻ ബന്ധിക്കോശ് വന്നാൽ മുടക്കമുണ്ടാകും. എന്നാൽ വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുവാൻ കിടന്നാൽ നിന്റെ കാര്യമൊക്കെ ദൈവം നോക്കും. അല്ലേലൂയ. ദൈവം കഴിഞ്ഞ നാളുകൾ അങ്ങനെ കൊണ്ടുവന്ന ദൈവങ്ങൾക്കായി അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ ദൈവങ്ങളായി നമുക്ക് വേണ്ടി തുറന്ന ദൈവത്തിന്റെ കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് നമുക്കെല്ലാം ശകലമായി സ്തുതിക്കാം. അല്ലേലൂയ അല്ലേലൂയ. അപ്പോൾ ഉദ്ദേശ ശുദ്ധിയാണ് വിഷയം. ദൈവനാമത്തിന്റെ മഹത്വത്തിനായിട്ട്, ദൈവനാമത്തിന്റെ വീഴ്ചയ്ക്കായിട്ട് ദൈവം പ്രവർത്തിക്കണമെന്ന് ഏലിയാ പ്രവാചകൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തോട് പറഞ്ഞപ്പോഴാണ് ഉടനെയാണ് തീ ഇറങ്ങിയത്. ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധി പറയുന്നതും നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നാം ദൈവസന്നിധി പ്രസ്താവിക്കുന്നതും ദൈവഹിത പ്രകാരം ദൈവനാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഇരട്ടെ ദൈവം വൻ കാര്യങ്ങളെ ചെയ്യുവാനിടയായി. ഇന്ന് പകൽക്കാലം രണ്ടു വാക്യങ്ങൾ പുതിയ നിമിത്തം ഇന്ന് വായിപ്പാൻ താല്പര്യപ്പെടുന്നു. 1 അധ്യായത്തിന്റെ 11 വാക്യങ്ങളും 1 അധ്യായത്തിന്റെ 31 വാക്യങ്ങളും വായിക്കാം. 1 എല്ലാത്തിലും ദൈവം യേശു ക്രിസ്തു മൂലമായി മഹത്വപ്പെടുവാനിടയാകെ മാറാകട്ടെ. അങ്ങനെയെങ്കിൽ പ്രസംഗിക്കുമ്പോൾ എന്റെ പ്രസംഗം കൊള്ളാമെന്ന് വരാനല്ല, യേശുവിന്റെ കാൽവരി ഉയരുവാൻ. അല്ലേലൂയ. എന്റെ കർത്താവിന്റെ നാമം ഉയരുവാൻ ഉയരണമെന്നുള്ള താല്പര്യത്തോടുകൂടി ഞാൻ പ്രസംഗിച്ചാൽ അതെനിക്ക് അനുഗ്രഹമാണ്. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും. അല്ലേലൂയ. ഇന്ന് പകൽക്കാലം അവിടെ സൽക്കരിക്കുന്ന കാര്യം എഴുതിയിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന ഓരോ വിഷയങ്ങളും ശുശ്രൂഷിക്കുന്ന വിഷയമായാലും കൊടുക്കുന്ന വിഷയമായാലും ഏത് വിഷയവും ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്യുവാൻ ഇന്ന് പകൽക്കാലം ഇടയാകട്ടെ. അങ്ങനെ ചെയ്യുന്ന ദൈവമകൾക്കായി ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അടുത്തതായി 1 Cor 10:31 നമ്മുടെ വായിക്കുന്നത് സ്വന്തം ഗുണമല്ല, മറ്റുള്ളവരുടെ ഗുണം അന്വേഷിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരെ സഹായിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ഹലരം കൊടുക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗമായി തരുവാൻ, പാനീയമായി തരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ദൈവമകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഞാനും നിങ്ങളും ആയിരിക്കുമെങ്കിൽ ദൈവം പ്രവർത്തിക്കുമെന്നുള്ളത് തർക്കമറ്റ വിഷയമാണ്. അതോർത്തി എന്നെ ദൈവത്തെ സ്തുതിക്കുക. അപ്പോൾ ഒന്നാമത്തെ വിഷയം, ദൈവപ്രവൃത്തി നടക്കണമെങ്കിൽ, ദൈവം നമുക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യണമെങ്കിൽ, ദൈവനാമം വെളിപ്പെടണമെങ്കിൽ നമ്മുടെ വിശുദ്ധി ചെയ്യണം ആവശ്യമാണ്. അതോടൊരുമിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ താല്പര്യങ്ങളും നമ്മുടെ ഹൃദയത്തിന്റെ കാര്യങ്ങളും ഹൃദയത്തിലെ വാഞ്ചകളും ദൈവഹിതപ്രകാരം ദൈവനാമമഹത്വമായിരിക്കണം. ഹല്ലേലൂയ. നമുക്കൊരു നല്ല കാറ് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചാൽ, വലിയ കാറ് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചാൽ ഉടനെ അതോടുകൂടെ ചിന്തിക്കണം, ദൈവമേ വലിയ കാറ് ലഭിച്ചാൽ കൂട്ടായ്മയ്ക്ക് കാറില്ലാത്തവരെ ഞാൻ കൊണ്ടുപോകും. അല്ലേലൂയ. അന്നായ ഞാൻ ഓർത്തു പോവുകയാണ്. അന്നാ ദൈവത്തോട് പറഞ്ഞു, ഒരു മകനില്ലാതെ പെനിന്നായയുടെ പ്രയാസങ്ങളും അവളുടെ നിന്ദകളും ഞാൻ കാണുന്നുണ്ട്. എന്നാൽ അവൾ പറഞ്ഞു, നീ എനിക്കൊരു മകനെ തന്നാൽ അവനെ ഞാൻ നിനക്ക് തരും. അല്ലേലൂയ. ദൈവമേ നീ എനിക്ക് വല്ലതും തന്നാൽ ഞാൻ നിനക്കും തരും. ഇന്ന് പോലെ സ്തോത്രം പറയാമോ? അല്ലേലൂയ. ദൈവമേ നീ എനിക്ക് തന്നാൽ ഞാൻ നിനക്ക് മടക്കി തരും. അപ്പോൾ ഇതാണ് ദൈവിക പ്രമാണം. അവളുടെ അവളെ മാനിക്കുവാൻ ഇടയായത് ദൈവഭാവ മഹത്വത്തിന് വേണ്ടി അവനെ മടക്കി കൊടുക്കാമെന്ന് അവൾ പ്രസ്താവിച്ചപ്പോൾ സ്വർഗം അവൾക്ക് വേണ്ടി പ്രവർത്തിക്കാനൊരുക്കി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയും ദൈവനാമ ഉച്ചയ്ക്ക് വേണ്ടിയും ഇന്ന് മകൽക്കാലം ആഗ്രഹിച്ചുകൊണ്ട് ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവ പ്രവർത്തി വെളിപ്പെടുക എന്നുള്ളത് തക്കമറ്റ വിഷയമാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇനി രണ്ടാമത്തെ വിഷയം, അപ്പോസ്തലന്മാരുടെ പുസ്തകം 3:7 നമുക്കൊന്ന് വായിക്കും. അവിടെ വായിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് അവന്റെ കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു, അവനോട് നടക്കുവാൻ പറഞ്ഞു. ക്ഷണത്തിൽ സംഭവിച്ചു ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അവിടെ നമുക്കറിയാം ഒരു പ്രത്യേക വിഷയം, സുന്ദരമെന്ന ഗോപുരത്തിൽ ഇരിക്കുന്ന ഈ ഭിക്ഷക്കാരൻ അവൻ അവിടെ അങ്ങനെ ഇരുന്നിരുന്നിരുന്ന് കാലം കഴിച്ചപ്പോൾ പത്രോസും യോഹന്നാനും കടന്നു വരുന്ന വേളയിൽ ഭിക്ഷയാചിച്ചു ദൈവത്തിന്റെ സ്തോത്രം. പത്രോസ് അവനോട് പറഞ്ഞു, ഞങ്ങൾക്ക് പൊന്നും വെള്ളിയുമില്ല, ഞങ്ങളെന്തെ സൂക്ഷിച്ചു നോക്ക്. ഹലോ എന്ന് പറഞ്ഞ് അവന്റെ അറ്റൻഷൻ അവരുടെ നേരെയാക്കി ദൈവത്തിന്റെ സ്തോത്രം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൽ നിന്നായാലും എങ്ങനെയായാലും കാര്യങ്ങൾ നേടണമെങ്കിൽ നമുക്കിടെ വിഷയങ്ങൾ അതിനകത്തൊരു അറ്റൻഷനായി ഒരു ജാഗ്രതയോടെ നാം ആയിരിക്കണം എന്നുള്ളത് തർക്കമറ്റ വിഷയമാണ് ദൈവത്തിന്റെ സ്തോത്രം. അവനെ ഒരു ശ്രദ്ധ അവന്റെ ശ്രദ്ധയെ പത്രോസിലേക്ക് കേന്ദ്രീകരിക്കുവാനോളം സംസാരിച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുന്നു പറഞ്ഞ് അവന്റെ കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചപ്പോൾ അവൻ വിടുതൽ വായ്പ ഇടയായതിന്റെ ഒരു വലിയ സത്യം അവിടെ മനസ്സിലായത് എനിക്ക് മനസ്സിലായത് അവിടെ നമ്മൾ വായിക്കുന്നു. അതിന് മുകളിൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്, പത്രോസ് യോഹന്നാനോടുകൂടെ അവൻ എന്ത് ചെയ്തു? ഉറ്റു നോക്കി ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അവരുടെ ശുശ്രൂഷയിൽ അവർക്ക് എന്തുണ്ടായിരുന്നു? ഒരു ഐക്യത ഉണ്ടായിരുന്നു ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ആദ്യത്തെ പ്രസംഗത്തിന് വേണ്ടി പത്രോസ് എഴുന്നേൽക്കുമ്പോൾ 11 പേരും പുറകിൽ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നിർത്തണം നിർത്തണം എന്ന് ആരും വിചാരിച്ചില്ല. 11 പേരും ആമീൻ പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് ആ പ്രസംഗം ശക്തമായിട്ട് മുന്നോട്ട് പോയി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ 11 പേർക്കും ആദ്യത്തെ പ്രസംഗത്തിൽ ഐക്യത ഉണ്ടായിരുന്നു. 3 വരുമ്പോൾ ദൈവപ്രവർത്തി വെളിപ്പെടുന്ന വിഷയത്തിൽ ശക്തമായി അവർ ഐക്യതയോടെ മുന്നോട്ട് പോയി. ഹല്ലേലൂയ. ഇന്ന് രണ്ട് ദൈവദാസന്മാർ ഐക്യതപ്പെടാനും പാടാ ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഏതായാലും ദൈവപ്രവർത്തി വെളിപ്പെടണമെങ്കിൽ ഐക്യതയുണ്ടെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ഐക്യതയോടെ ആയിരിക്കുന്ന സ്ഥാനത്താണ് ദൈവം തന്റെ പ്രവൃത്തി കഴിഞ്ഞ നാളുകളിൽ നടത്തിയിട്ടുള്ളത്. അതോർത്ത് എന്നെ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഓർക്കുകയായിരുന്നു ദൈവങ്ങളായ നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഉൽപ്പത്തി പുസ്തകം 11 ദൈവം കടന്നു വന്ന് പറയുന്ന ഒരു ഭേദഭാഗം നമുക്ക് കാണാൻ കഴിയുന്നു. 6 ഒന്നെടുത്ത് വായിക്കണമേ. ഉൽപ്പത്തി 11:6 നമ്മുടെ വായിക്കുന്ന ഒരു വിഷയം മനസ്സിലാക്കണം. നമുക്കറിയാം നമ്മൾ ആയിരിക്കും സമരമൊക്കെ ഇന്ന് തുടങ്ങി, സമരം അന്ന് പോലെ തുടങ്ങി. ജലപ്രളയം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും കൂടെ ഫുട്ബെഞ്ച് കൂടി പാസ്സാക്കി, ഇനി ദൈവം ഇങ്ങനെ ഒരു വെള്ളപ്പൊക്കം കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യരുത്, നശിപ്പിക്കരുത്, അതുകൊണ്ട് നമുക്ക് എല്ലാവരും കൂടെ ജാഗ്രതയോടുകൂടി ഒരു വലിയ കോട്ട കെട്ടണം എന്ന് പാസ്സാക്കി. പക്ഷെ ഒരു കാര്യമുണ്ട്, ദൈവത്തിന് ഹിതമില്ലാത്തത് ചെയ്താൽ അതിനെ പൊളിക്കുവാൻ ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ക്രോണിക്കിൽ കൂടെ മനുഷ്യനെ സൃഷ്ടിക്കാൻ തുടങ്ങുന്നു, അത് അധികം മുഴുപ്പിക്കുവാൻ ദൈവം അനുവദിക്കുന്നവനല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ വയതില് മനുഷ്യന് ജ്ഞാനമുണ്ട്, ബുദ്ധിയുണ്ട്. എന്നാൽ ദൈവം പറഞ്ഞു ജനമൊന്ന്, അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന്, അവർ ഇതും ചെയ്തു തുടങ്ങി. അടുത്തത് അവർ ചെയ്യുന്ന ഒന്നും എന്തല്ല, അവർക്ക് അസാധ്യമല്ല. ഇന്ന് മുതൽക്കാലം ദൈവഹിതപ്രകാരമല്ല ചെയ്തതുകൊണ്ട് ദൈവം ഒളിച്ചു എന്ന് മാത്രം. എന്നാൽ ഒരു കാര്യം ഓർക്കേണ്ടത്, ദൈവം പ്രവർത്തി വെളിപ്പെടുവാൻ ദൈവജനത്തിന്റെ നടുവില് ഐക്യത വ്യാപരിക്കട്ടെ, ഐക്യത വ്യാപരിക്കട്ടെ, ദൈവം പ്രവർത്തിക്കുവാൻ ശക്തത തല്ലേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തനായ ദൈവമാണ് പറഞ്ഞത് ജനം ഒന്ന്, അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന്, അവർ എനിക്കെതിരെ ഹല്ലേലൂയ മത്സരിച്ചുകൊണ്ട് കോട്ട കെട്ടുകയാണ്, ഇതും അവർക്ക് സാധിക്കും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് മഴക്കാലം ദേശത്ത് ആത്മാക്കൾ എഴുന്നേൽക്കുകയില്ലെന്ന് ആരൊക്കെ പറഞ്ഞാലും ഇവിടെയുള്ള ദൈവത്തിന് ഐക്യതയോടെ പ്രാർത്ഥിക്കുമെങ്കിലോ ദേശത്ത് ആത്മാക്കൾ എഴുന്നേൽപ്പിക്കുവാൻ ദൈവം വിശ്വസത്തല്ലേ? ഹല്ലേലൂയ. ഏതെല്ലാം ബന്ധനങ്ങളായാലും പോലുകളായാലും ഏതെല്ലാം കുടുംബങ്ങളെ അലട്ടുന്നുണ്ടോ ആ കുടുംബങ്ങളുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുവാൻ ദൈവത്തിന് ഐക്യതയോടെ പ്രാർത്ഥിക്കുമോ? ബന്ധനങ്ങളെ അഴിക്കുവാൻ ദൈവം വിശ്വസത്തല്ലേ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവജനത്തിന്റെ ഐക്യതയോടുകൂടിയ പ്രാർത്ഥനയും ദൈവജനത്തിന്റെ ഐക്യതയോടുകൂടിയ അനുഭവങ്ങളും ദൈവപർവ്വത്തെ വെളിപ്പെടുത്തുവാൻ ശക്തം തന്നെയാണ് ദൈവത്തിന്റെ സ്വർണ്ണം. ദൈവം പറയുന്നു, ജനം ഒന്ന്, അവർക്ക് എല്ലാ ഭാഷയും ഒന്ന്, അവർ ഇതും ചെയ്തു തുടങ്ങി. അവർ ചെയ്യുന്ന ഒന്നും എന്തല്ല, അസാധ്യമല്ല. അപ്പോൾ ദൈവമക്കളായ ഞാനും നിങ്ങളും ഐക്യതയോടെ ദൈവഗത പ്രകാരം ചെയ്യുന്നതൊന്നും സാധിക്കാതെ വരികയില്ല. വിശ്വാസമുള്ളവർക്കെല്ലാം ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം നമ്മൾ വായിക്കുന്നു, അവർ ഐക്യതയോടെ വർദ്ധിച്ചു. അപ്പോസ്തലന്മാർക്ക് ധൈര്യം കൊടുക്കണം. 3-ാം അധ്യായത്തിൽ അവരെ വിരട്ടി ഓടിച്ച സ്ഥാനത്ത് സഭയോട് എന്ന് പറഞ്ഞു, അവർ ഒരുമനപ്പെട്ട് കൂടി അവർ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ പ്രവാചകന്മാർക്ക്, ഞങ്ങളുടെ ഉപദേഷ്ടാക്കന്മാർക്ക്, ഞങ്ങളുടെ ദൈവദാസന്മാർക്ക് ധൈര്യം കൊടുക്കണം എന്ന് പ്രാർത്ഥിച്ച ക്ഷണത്തിൽ ദൈവം ധൈര്യം പകർന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. 4-ാം അധ്യായത്തിന്റെ ആ വാക്യം നമുക്ക് പെട്ടെന്ന് വായിക്കാം. പുസ്തകം 4:31, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. ആ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ ചെയ്തു പ്രസ്താവിച്ച ദൈവത്തിന് സ്തോത്രം. ദൈവമകളെ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അനേക ദൈവദാസന്മാരെ, നല്ല ശക്തിയായ ദൂത് പറയുന്നവരെ ഇവിടെ എഴുന്നേൽപ്പിക്കുക ദൈവത്തിന് വേണ്ടി. അല്ലേലൂയ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, യാക്കോബക്കാരനാണ്, എനിക്ക് വേദോത്സവം എന്താണെന്ന് അറിയത്തില്ല. അല്ലേലൂയ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുമെന്നുള്ള വാക്യം ആദ്യം റോമാലേഖനമല്ല തപ്പിയത്. ഞാൻ ചുരുക്കി പറയട്ടെ, വേദവസ്തു അറിയാത്തവനെ കൊണ്ട് വാർത്തിപ്പിക്കുവാൻ, പ്രസംഗിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. പക്ഷെ നിങ്ങൾ വാർത്തിക്കണം, ഇവിടെയുള്ള ദൈവങ്ങൾ വാർത്തിക്കണം. ഞങ്ങളുടെ നാളിൽ ലക്ഷണന്മാർ എഴുന്നേൽക്കണം, ഞങ്ങളുടെ നാളിൽ ദൈവദാസന്മാർ എഴുന്നേൽക്കണം, ഞങ്ങളുടെ നാളിൽ ശക്തന്മാർ എഴുന്നേൽക്കണം, കൃപാവനങ്ങൾ ജ്വലിക്കപ്പെടണം. ഇന്ന് മഴക്കാലം ഐക്യതയോടെ വാർത്തിക്കുമെങ്കിൽ ദൈവം പ്രവർത്തിക്കുവാൻ ശക്തരാകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അടുത്തതായി ഒരു വേദഭാഗം കൂടെ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. മരുഭൂമിയിൽ ദൂരെ ഇരുന്നു കൊണ്ട് ദൈവസന്നിധിയിൽ എനിക്ക് കുട്ടിയുടെ മരണം കാണേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കരയുന്നു. അവൾ കരഞ്ഞ ക്ഷണത്തിൽ ബാലന്റെ നിലവിളി ദൈവം ചെയ്തു കേട്ടു. പ്രത്യേകം ശ്രദ്ധിക്കണമേ, ഏലിയാവ് ദൈവസന്നിധിയിൽ യാഗപീഠം ഒരുക്കി പ്രഖ്യാപനം ചെയ്തപ്പോൾ ദൈവത്തിന് തീയായി. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലും ദൈവസഭയിലും അവർ ഐക്യതയോടെ വർദ്ധിച്ചപ്പോൾ ധൈര്യം പകരേണ്ട സ്ഥാനത്ത് ധൈര്യം പകർന്നു, വിടുതൽ നടക്കേണ്ട സ്ഥാനത്ത് വിടുതൽ കൊടുത്തു. ഇവിടുത്തെ വിഷയം ശ്രദ്ധേയമാണ്. ഹാഗാർ ദൈവസന്നിധിയിൽ കുട്ടിയുടെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞ് ഉറക്കെ കരഞ്ഞു. അവൾ കരഞ്ഞ ക്ഷണത്തിൽ ബാലന്റെ നിലവിളി ദൈവം കേട്ടു. അപ്പോൾ അവിടെ ഹാഗാറിന്റെ ആ മരണം കാണേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ നിലവിളിക്കാണ് പ്രസക്തി എന്നുള്ള കാര്യത്തിൽ ബുദ്ധിയുള്ളവർക്കാർക്കും തർക്കമില്ല. ദൈവത്തിന് സ്തോത്രം. കാരണം അവള് കരഞ്ഞ ഉടനെയാണ് ഇവന്റെ നിലവിളി ദൈവം കേട്ടത്. അതുകൊണ്ട് ഇവൻ മയങ്ങി കിടക്കാം. അവളോട് പറഞ്ഞു, നീ പോയി ബാലനെ താങ്ങി എഴുന്നേൽപ്പിക്കാൻ. അപ്പൊ അവനെ എഴുന്നേൽക്കാനോ ഒന്നും വയ്യാത്തൊരു പരിമിതി കിടക്കുക. ഞാൻ ആ ബഹ്റലിൽ ഈ വിഷയം പ്രാർത്ഥന പ്രസംഗിച്ചപ്പോൾ ഒരാൾ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, പാസ്റ്റേ ബാലന്റെ നിലവിളിയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാന് ഒന്നും പറഞ്ഞു ചലിച്ച നേരത്തെ ഒന്നും ഉണ്ടായിരിക്കാൻ പറഞ്ഞു. കാരണം ബാലൻ എന്നുള്ളൊരു പദപ്രയോഗത്തിലാണ് അദ്ദേഹം പിടിച്ചത്. നമ്മുടെ കാലത്ത് പണ്ട് അറിവൊന്നും ഇല്ലാത്ത കാലത്ത് ഉദ്ദേശിമാർ എന്തെങ്കിലുമൊക്കെ വായിക്കുമ്പം ഇച്ചിരി നേരം പ്രസംഗിക്കാൻ വേണ്ടി ബാലൻ കിട്ടി അതൊക്കെ കയറി പിടിക്കും. കൊച്ചാണ്, കുഞ്ഞാണ്, അവൻ അറിവില്ല, ആ സ്വഭാവത്തിലേക്ക് വരണമെന്നൊക്കെ പറഞ്ഞ് മനസ്സാന്ത പ്രസംഗം ചെയ്യാറുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്നത് ബാലന്റെ നിലവിളി കേട്ടു. കാരണം ആ ഹാഗാറ് ദൈവസന്നിധിയിരുന്ന് ഒരു അമ്പിൻപാട് ദൂരത്തിരുന്ന് ദൈവം എനിക്ക് മരണം കാണേണ്ട, നീ എനിക്ക് തന്ന വാക്യത്വമാണ് ഈ മരിക്കാൻ തുടങ്ങുന്നത്, എന്നോട് പറഞ്ഞ വാക്യത്വങ്ങൾ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ദൈവസന്നിധി കരയുകയാണ്. ദൈവമകളെ ഒരു കാര്യം മനസ്സിലാക്കണം, അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് ഇവരെ രണ്ടുപേരെയും കൂടി ഇറക്കി വിടാനുള്ള കാരണം ഹാഗാറാണോ ഇസ്മായിലാണോ? ഇസ്മായിലാ. ഇസ്മായേൽ പരിഹാസി എന്ന് സാറാ കണ്ടു. സാറാ ഞാൻ അബ്രഹാമിനോട് പറഞ്ഞു, അവന് മനസ്സില്ലാഞ്ഞിട്ട് ദൈവം പറഞ്ഞു ഇവരെ രണ്ടുപേരെയും ഇറക്കിവിടാം. പരിഹാസികൾക്ക് ദൈവസഭയിലോ ദൈവിക വിഷയങ്ങളിലോ സ്ഥാനമില്ലെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. പ്രവാചകൻ പറയുന്ന ശരിയാവ്, നിങ്ങളുടെ ബന്ധനങ്ങൾ മുറുകെ പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ ആരും ആരാകരുത്, പരിഹാസികൾ ആകരുത്. പെന്തിക്കോസ്തുകാർക്ക് ബന്ധനമില്ലെങ്കിലും ഒത്തിരി പരിഹാസം പറഞ്ഞ ബന്ധനം മുറുകെന്ന് വാക്യമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പകൽക്കാലം ബന്ധനം മുറുകാതിരിക്കണമെങ്കിൽ, കെട്ടുകൾ മുറുകാതിരിക്കണമെങ്കിൽ പരിഹാസം ഊണിക്കൂടായാലും അല്ലാതായാലും ഇന്ന് പകൽക്കാലം നിർത്തണം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് ഈ പരിഹാസിയെ പുറത്തിറക്കി ദൈവത്തിന്റെ സ്തോത്രം. ഹാഗാറിനെ സംബന്ധിച്ചിടത്തോളം പഠിച്ചാൽ നമുക്കറിയാം, ഇവളൊരിക്കൽ ഇറങ്ങി ഓടിയതാ. സാറായുടെ പോര് സഹിക്കാൻ ഞാൻ വേറെ ഓയി വന്നപ്പോ ദൈവം ചോദിച്ചു, ഹാഗാറെ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു? ദൈവത്തോട് പറഞ്ഞു, യജമാനെ പോര് മുറുക്കാൻ വയ്യ എന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞു, നീ വെറുതെ പറയുന്നു. പറഞ്ഞില്ല, കാരണം സാറാ അമ്മച്ചിക്ക് കൃപയൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ഒരു നൂലിതുണ്ട്, പോര്. ഈ ദൈവങ്ങളാണെങ്കിലും പോരൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, നിങ്ങൾ തമ്മിൽ തമ്മിൽ പോരിന് വിളിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ പോര് അവിടെ ഉണ്ടായിരുന്നു. അവൾ ഓടി വന്നപ്പോൾ അവളോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, പോരൊക്കെ ഉണ്ടെങ്കിലും നീ പോയി യജമാനത്തേക്ക് എന്ത് ചെയ്യണം, കീഴടങ്ങിയിരിക്കാൻ പറഞ്ഞു. വാസ്തവത്തിൽ ആ പാവപ്പെട്ട സ്ത്രീയെ വയറ്റിൽ ഇസ്മായിലുമായിട്ട് പോയി ആ പോരെല്ലാം സഹിച്ച് അവിടെ പാർത്തു. ഒടുവിൽ ഇറക്കി വിടുവാൻ കാരണം അവളല്ല, അവളുടെ ബാലനാ, ഈ ബാലനാണ്. നിയമങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ബാലൻ എന്നുള്ള പദപ്രയോഗമാണ് അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടായത്. ഞാൻ പറഞ്ഞു, ബാലൻ എന്ന് അവിടെ എഴുതിയിരിക്കുന്ന ആളിന്റെ പ്രായം മനസ്സിലായാലേ ബാലനാണോ എന്നും ചെറുപ്പക്കാരനാണോ എന്ന് അറിയത്തു. നമുക്കറിയാം ദൈവജനത്തിൽ അബ്രഹാം പരിശോധന ഏൽക്കുമ്പോൾ അവന് വയസ്സ് 99. ഇസ്മായിൽ അന്ന് തന്നെ പരിശോധന ഏറ്റു. അപ്പോൾ ഇസ്മായിലിന്റെ പ്രായം വയസ്സ് 13. അബ്രഹാമിന്റെ ഭവനത്തിൽ ഈ ഈ ഇസഹാക്ക് ജനിക്കുന്നത് അടുത്ത വർഷമാണ്. ഇസഹാക്ക് ജനിക്കുമ്പോൾ ഇസ്മായിലിന്റെ പ്രായം വയസ്സെത്ര? 14. ഇനിയും മുലകൂടി മാറിയ പ്രായം. ഇസഹാക്കിന്റെ മുലകൂടി മാറിയപ്പോഴാണ് അവിടെ ഒരു വിരുന്ന് നടന്നത്. ഇനിയും മുലകൂടി മാറിയ പ്രായത്തെ കുറിച്ചാണ് തർക്കം. ഞാൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് 5 വയസ്സുവരെ മുലകൂടി തന്നു. ഞാൻ പറഞ്ഞു, ഇപ്പൊ അത് ഗ്രഹിക്കാൻ പ്രയാസമായതുകൊണ്ട്, അത് വളർത്തും പ്രയാസമാണല്ലോ. അത് പോട്ടെ. ദൈവത്തിന്റെ തിരുവചനത്തിൽ നിന്ന് തന്നെ തെളിവെടുക്കുമ്പോൾ ശമൂവേലിന്റെ 1 പുസ്തകത്തിലേക്ക് കടന്നു. നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ശമൂവേൽ ജനിച്ചപ്പോൾ എൽക്കാനാ അന്നായോട് പറഞ്ഞു, പെരുന്നാളായില്ലേ, പെരുന്നാളിന്റെ പോകാം. അവിടെ അന്നാ പറഞ്ഞു, ബാലന്റെ മുലകൂടി മാറട്ടെ എന്ന് പറഞ്ഞു. ബാലന്റെ മുലകൂടി മാറിയപ്പോൾ അവർ രണ്ടുപേരും കൂടെ ദേവാലയത്തിൽ കടന്നുപോയി. 1 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ആരാധന കഴിഞ്ഞ് അവർ മടങ്ങുമ്പോൾ ഏലി പുരോഹിതന്റെ അടുക്കൽ വന്ന് അന്ന ഇങ്ങനെ പറഞ്ഞു, യജമാനനെ, ഈ ബാലനായിട്ടല്ലോ ഞാൻ അപേക്ഷിച്ചത്, ഈ ബാലനെ ഞാൻ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു, അവൻ നിന്റെ അടുക്കൽ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ശമൂവേലിനെ അവിടെ ആക്കിയിട്ട് അവൾ വീട്ടിലേക്ക് പോയി. അടുത്ത് അവിടെ എഴുതിയിരിക്കുന്നത് ശമൂവേൽ ബാലനെ ഏലി എടുത്തുകൊണ്ടാണെന്നല്ല എഴുതിയിരിക്കുന്നത്. ശമൂവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ എന്ത് ചെയ്യുന്നു? ശുശ്രൂഷ ചെയ്തു പോകുന്നു. വിളക്ക് കത്തിക്കുവാനും വിളക്ക് കെടുത്തുവാനും പ്രവചനം രാത്രിയിൽ കേട്ടാൽ അച്ഛനെത്താതെ ഏലിയുടെ കുടുംബത്തെ കുറിച്ചുള്ള വിവരങ്ങൾ അവനോട് പറഞ്ഞറിയിക്കുവാനും ശക്തമായൊരു പ്രായം. കുറഞ്ഞത് 6 വയസ്സ് വെക്കുക, കുറഞ്ഞത് 6 വയസ്സ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഹല്ലേലൂയ, ശമൂവേലിന്റെ പ്രായം 6, ഇസ്മായേലിന്റെ പ്രായം 14, 6, 20. ഹല്ലേലൂയ. 20 വയസ്സുള്ള യൗവനക്കാരനാണ് അവൻ. അത് തിരിച്ചറിവില്ലാത്തവനല്ല, യൗവനക്കാരനും പരിഹാസ്യമാകുന്ന അവൻ അവിടെ കിടന്ന് മരിക്കുന്നു മരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മരണ നിലവിളിയാണ് ചെയ്തു. എന്നാൽ ദൈവത്തെ അനുസരിക്കുന്ന, കീഴ്പ്പെട്ടിരിക്കുന്ന, പോരുകൾ സഹിക്കുന്ന, ദൈവസനയെ താഴ്ത്തി കൊടുക്കുന്ന ഒരു ഹാഗാർ ഒരു ഇപ്പുറത്തിരുന്നുകൊണ്ട് ഒരു അമ്പൻപാട് ദൂരത്തിരുന്ന് അവൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തോട് കരയുകയാണ്. അവളുടെ അവളുടേതായ പ്രാർത്ഥന സ്വർഗം മാനിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് മുതൽക്കാല മാതാപിതാക്കളുടെ വാർത്തല വിലപ്പെട്ടതാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അവൾ കരഞ്ഞ ക്ഷണത്തിൽ, കരഞ്ഞ ഉടനെ ഇവൻ ചാകാൻ കിടന്ന് നിലവിളിക്കുന്നത് സ്വർഗം കേട്ടു. ദൈവമക്കളെ, ഇന്ന് മുതൽക്കാലം നമ്മുടെ യാഗപീഠങ്ങളെ പുതുക്കിക്കൊണ്ട് ദൈവനാമമഹത്വത്തിന് വേണ്ടി, ദൈവനാമമഹത്വത്തിന് വേണ്ടി എന്തും ആഗ്രഹിക്കുവാൻ, എന്ത് ദൈവത്തോട് ചോദിക്കുവാൻ, ദൈവത്തോട് പറയുവാൻ നമുക്ക് ഇന്ന് മുതൽക്കാലം തുനിയാം. ഐക്യതയോടെ മുന്നോട്ട് പോകുന്ന സ്ഥാനത്ത് ദൈവ അപ്പോസ്തലന്മാർക്ക് വേണ്ടി പ്രവർത്തിച്ചെങ്കിൽ, ആദിവസഭയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചെങ്കിൽ, എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹാഗാറിനെ പോലെ അനുസരണവളോളായി പോരുകളൊക്കെ സഹിച്ച് ദൈവദിനത്തിന് വേണ്ടി ഏൽപ്പിച്ചുകൊണ്ട് ദൈവം എന്ത് പറഞ്ഞാലും അത് ചെയ്യുവാന്നുള്ള കഷ്ടത സഹിക്കുവാൻ മനസ്സുള്ളവളായി ഞാൻ നിങ്ങളെ മുന്നോട്ട് പോയാൽ ദർശന അനുഭവിയുടെ അനുഭവങ്ങള് നിന്റെ ജീവിതത്തിൽ വന്നാലും ദൈവത്തിന്റെ വയതില് നിന്നെ മാനിക്കുന്നവൻ ജീവിക്കുന്നു, അവന്റെ തന്നെ ശക്ത തലയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ കാലം ഹാഗാറിന്റെ പ്രാർത്ഥന മാനിച്ച സർവശക്തൻ ജീവിക്കുന്ന യുവതന സ്തോത്രം. എത്ര പേർക്ക് പറയാൻ കഴിയും? എത്ര പേർക്ക് പറയാൻ കഴിയും? പോരി സഹിക്കേണ്ടി വന്നാൽ ഞാൻ പോരി സഹിക്കും. എന്തെല്ലാം കഷ്ടതകൾ സഹിക്കേണ്ടി വന്നാലും ഞാൻ സഹിക്കും. എന്റെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, വേർപാട് ജീവിതത്തിന് വേണ്ടി ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നാലും ഞാൻ സമ്പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് ആകാറിന് വേണ്ടി മുന്നോട്ട് പോകുന്നു പോലെ മുന്നോട്ട് പോകുമല്ലോ. ഇന്ന് മുതൽക്കാലം തീരുമാനപ്പെടുത്തിയെടുത്ത് ഞാൻ നിങ്ങൾ മുന്നോട്ട് പോകുമെങ്കിൽ ദൈവത്തിന്റെ വൈതരണികളുടെ നടുവിൽ നിന്നെ സ്വർഗം മാനിക്കും, നിന്റെ മുഖത്തെ ദൈവം ആദരിക്കും. ഇന്ന് മുതൽക്കാലം നിന്നെ ആദരിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. അവന്റെ നേരം ചലിക്കുവാനാകട്ടെ. അതോർത്തി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് മുതൽക്കാലം നാം ഇന്നലെ ചിന്തിച്ചല്ലോ, ഏലിയാവിന്റെ സാക്ഷ്യ പ്രഖ്യാപനം ദൈവപ്രവൃത്തിക്ക് ഹേതുവായി തീർന്നു. പ്രശിഷ്യൻ പറയുന്നു, കൈപ്പത്തി പോലൊരു മേഘമാണ് കണ്ടതെന്ന്. ഏലിയ പ്രവാചകൻ പറയുന്നു, ക്ഷണത്തിൽ നീ ഓടിപ്പോകാൻ പറക, വലിയ മഴ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞ ക്ഷണത്തിൽ അപ്പോൾ തന്നെ ആകാശം കാർമേഘം കൊണ്ട് നേടുന്നു, ആ കാർമേഘം കൊണ്ട് നിറയുവാനിടയായിരുന്നു. ഇന്ന് മുതൽക്കാലം ദൈവത്തിന്റെ വയലിൽ നമ്മുടെ സാക്ഷ്യ പ്രഖ്യാപനങ്ങൾ ദൈവത്തിന്റെ വിശ്വാസത്തിന് ഹേതുവാകട്ടെ. വിശ്വാസങ്ങൾ നനഞ്ഞതാകട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ശക്തമാണ്. ഹല്ലേലൂയ. ഇന്ന് മുതൽക്കാലം വലിയവനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ ദിവസങ്ങളിൽ ഈ അനുഭവങ്ങളിൽ മുന്നോട്ട് പോയി കർത്താവിന്റെ മുൻകാര്യങ്ങൾ നേടിയെടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്നുള്ള ആശംസകളോട് ഞാൻ അവസാനിപ്പിക്കുന്നു.